2024 March 7 വ്യാഴം. ഇന്ന് 1199 കുംഭം 23. വാർത്തകൾ വായിക്കുന്നത് ജി രവി. വന്യമൃഗ ആക്രമണം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. പ്രശ്നം നേരിടാൻ മുഖ്യമന്ത്രി മന്ത്രിതലത്തിലടക്കം സമിതികൾ. 110 കോടി കൂടി അനുവദിച്ചു, കൺട്രോൾ റൂം തുറക്കും. ജനങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ വന്യമൃഗ ആക്രമണം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തും. മുഖ്യമന്ത്രി മന്ത്രിതലങ്ങളിലും ഉദ്യോഗസ്ഥ തലത്തിലുമായി 4 സമിതികൾ ജില്ലാ പ്രാദേശിക തലത്തിലടക്കം രൂപീകരിക്കും. പ്രശ്നമേഖലകളിൽ നിലവിലുള്ള ജാഗ്രതാ സമിതികളായിരിക്കും പ്രാദേശിക തലത്തിൽ നടപടി സ്വീകരിക്കുക. ഇവർ ജില്ലാ സമിതിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കണം. പ്രശ്നമേഖലകളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കും. കൂടുതൽ താൽക്കാലിക വാച്ചർമാരെയും നിയോഗിക്കും. പ്രശ്നം നേരിടുന്നതിൽ പരിചയമുള്ള ഉദ്യോഗസ്ഥരെ ഈ പ്രദേശങ്ങളിൽ നിയമിക്കാൻ വനം മേധാവിയെ ചുമതലപ്പെടുത്തി. വനത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിലെ കുറ്റിക്കാട് നീക്കാൻ ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകും. റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ കൂടുതൽ ജീവനക്കാരും ഉപകരണങ്ങളും വാഹനങ്ങളുമായി ശക്തിപ്പെടുത്തും. വനത്തിൽ മൃഗങ്ങൾക്ക് ജലലഭ്യത ഉറപ്പാക്കും. ഇതിന് താൽക്കാലിക സംവിധാനം വേണ്ട സ്ഥലങ്ങൾ വനംവകുപ്പ് നിർദ്ദേശിക്കണം. പൊതു സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ തുക കണ്ടെത്തും. നഷ്ടപരിഹാര തുക എത്രയും വേഗം നൽകാൻ വനം മേധാവിയെ ചുമതലപ്പെടുത്തി. ഇതിൻ്റെ പുരോഗതി വനം സെക്രട്ടറി വിലയിരുത്തണം. ഇത് ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് പരിഗണിക്കും. വന്യമൃഗശല്യം രൂക്ഷമായ തോട്ടം മേഖലകളിലേക്ക് രാത്രി 8 ശേഷം യാത്ര നിയന്ത്രിക്കാൻ മൂന്നാറിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. വിനോദസഞ്ചാരികളുടെ അനധികൃത രാത്രികാല സഫാരി പോലീസ് സഹായത്തോടെ നിരോധിക്കും. തോട്ടം തൊഴിലാളികളടക്കമുള്ളവർ എസ്റ്റേറ്റിലെ വീടുകളിൽ രാത്രി 8 മുൻപ് പ്രവേശിക്കണം. തോട്ടം മേഖലയിൽ AI ക്യാമറകൾ സ്ഥാപിക്കും. സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ വകുപ്പുകൾക്ക് കൂടുതൽ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ കഴിയും. ഓരോ പ്രദേശത്തിനും പ്രത്യേക നിയന്ത്രണ സംവിധാനം, വേഗം നടപടി സ്വീകരിക്കാൻ സാധിക്കും. ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് കാലതാമസമില്ലാതെ നഷ്ടപരിഹാരം നൽകാം. 13,608 കോടി കൂടി കടമെടുക്കാം. കൂടുതൽ തുകയ്ക്ക് നാളെ വീണ്ടും ചർച്ച. കേസ് പിൻവലിക്കണമെന്ന കേന്ദ്ര നിലപാടിന് കോടതിയുടെ രൂക്ഷ വിമർശനം. 13,608 കോടി രൂപ കൂടി വായ്പയെടുക്കാൻ അനുവദിക്കാമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാഗ്ദാനം സ്വീകരിക്കാൻ കേരളം തീരുമാനിച്ചു. ഇത്രയും അധിക വായ്പ അനുവദിക്കാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ തുക 7 ദിവസത്തെ ആവശ്യത്തിന് എത്തുകയോ എന്നും പരിധി കൂട്ടണമെന്നും കേരളം ശക്തമായി വാദിച്ചെങ്കിലും കേന്ദ്രം വഴങ്ങിയില്ല. പ്രശ്നം കീറാമുട്ടിയായതോടെ കേന്ദ്രവും കേരളവും തമ്മിൽ വീണ്ടും ഉദ്യോഗസ്ഥതല ചർച്ച നടത്താൻ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. 4/11 ചർച്ച. കടമെടുപ്പ് പരിധി വിഷയത്തിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്ന കേന്ദ്രത്തിൻ്റെ ആവശ്യത്തെ രൂക്ഷമായി വിമർശിച്ച കോടതി അത് സംസ്ഥാന സർക്കാരിൻ്റെ അവകാശമാണെന്നും പറഞ്ഞു. ഇത്രയും പ്രതിസന്ധി പറയുന്ന കേരളത്തിന് 13,608 കോടി രൂപ കൂടി വായ്പയെടുക്കാൻ അനുവദിക്കാമെന്ന കേന്ദ്ര വാഗ്ദാനം സ്വീകരിക്കാൻ എന്താണ് ബുദ്ധിമുട്ടെന്നും കോടതി ചോദിച്ചു. ഗാസയിൽ UN ഭക്ഷണ വണ്ടികൾ തടഞ്ഞ് ഇസ്രായേൽ സൈന്യം. ഇസ്രായേലിന് വഴങ്ങാൻ ഹമാസിനോട് US. റംസാൻ വ്രതാരംഭത്തിന് മുൻപ് ഗാസയിൽ വെടിനിർത്തലുണ്ടാകുമെന്ന പ്രതീക്ഷ മങ്ങുന്നതിനിടെ ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികളുടെ ഭക്ഷണ വിതരണം ഇസ്രായേൽ തടഞ്ഞു. UN കീഴിലുള്ള വേഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഭക്ഷണ വണ്ടികളാണ് വടക്കൻ ഗാസയിൽ പ്രവേശിക്കുന്നത് സൈന്യം തടഞ്ഞത്. പട്ടിണി മരണം തടയാൻ വടക്കൻ ഗാസയിൽ റോഡ് മാർഗം പ്രവേശനം അനുവദിക്കണമെന്ന് UN ആവശ്യപ്പെട്ടു. അടിയന്തര സഹായം എത്തിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും ആവശ്യപ്പെട്ടു. അതേസമയം കൈറോയിലെ സമാധാന ചർച്ച US ഉപേക്ഷിച്ച നിലയിലാണ്. തടസ്സങ്ങൾ പരിഹരിക്കുക എളുപ്പമല്ലെന്നും ഹമാസ് വിട്ടുവീഴ്ച ചെയ്യണമെന്നും US പറഞ്ഞു. ചർച്ച തുടരുമെന്നും നിലവിൽ പന്ത് ഇസ്രായേലിൻ്റെ കളത്തിലാണെന്നും ഹമാസ് പ്രതികരിച്ചു. ഇന്നലെയും മധ്യ ഗാസയിലെ അൽ നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിലും തെക്കൻ ഗാസയിലെ റഫയുടെ ചില ഭാഗങ്ങളിലും ഇസ്രായേൽ ബോംബാക്രമണം തുടർന്നു. ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ 30,717 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 72,156 പേർക്ക് പരിക്കേറ്റു. 10,000 കാത്തിരിക്കാൻ വിധി. ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നു മുതൽ 50 മാത്രം. RT ഓഫീസുകളിലും സബ് ഓഫീസുകളിലും ഇന്നു മുതൽ ദിവസം 50 ഡ്രൈവിംഗ് ടെസ്റ്റ് മതിയെന്ന് മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ കർശന നിർദ്ദേശം. ഇതോടെ ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലേക്കും ടെസ്റ്റിന് തീയതി ലഭിച്ച ആയിരക്കണക്കിന് ആളുകളുടെ അവസരം നഷ്ടമാകും. ഒരു ദിവസം 180 പേരുടെ ടെസ്റ്റ് വരെ നടത്തുന്ന ഓഫീസുകളിലേക്ക് ഇന്ന് നാളെയുമൊക്കെ ടെസ്റ്റിനായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം അവധിയെടുത്തു വന്നവർ അടക്കം പ്രതിസന്ധിയിലായി. ഇന്നലെ RTOമാരുടെയും ജോയിൻ്റ് RTOമാരുടെയും ഓൺലൈൻ യോഗം വിളിച്ചായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. തുടർന്ന് RTOമാർ എല്ലാ ഓഫീസുകളിലേക്കും സന്ദേശം കൈമാറി. അക്കാര്യം ഇന്ന് ടെസ്റ്റിന് വരാൻ തയ്യാറെടുത്തവരെ അറിയിക്കാൻ മാർഗമില്ലാതെ MVIമാരും കുഴങ്ങി. സംസ്ഥാനത്ത് 80 കേന്ദ്രങ്ങളിലാണ് ആഴ്ചയിൽ 4 ദിവസം ടെസ്റ്റ് നടത്തുക. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 60 ടെസ്റ്റാണ് ഒരു ദിവസം നടത്തുക. സബ് ഓഫീസുകളിൽ 2 MVIമാരും ജില്ലാ ആസ്ഥാനത്തുള്ള RTO ഓഫീസുകളിൽ 3 MVIമാരുമാണുള്ളത്. ഇത്തരത്തിൽ 120 മുതൽ 180 വരെ ടെസ്റ്റുകൾ ഒരു ദിവസം നടക്കുന്നതാണ്. അതാണ് 50 വെട്ടിക്കുറച്ചത്. അണ്ടർ വാട്ടർ മെട്രോ ടണൽ തുറന്നു. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. കൊൽക്കത്ത മെട്രോയുടെ ഭാഗമായി ഹൂഗ്ലി നദിക്കടിയിലാണ് ടണൽ. ഹൗറ മൈതാൻ മുതൽ എസ്പ്ലനേഡ് വരെയുള്ള 4.8 കിലോമീറ്റർ മെട്രോ പാതയിൽ 520 മീറ്ററാണ് നദിയുടെ അടിയിലൂടെ കടന്നു പോകുന്നത്. 45 സെക്കൻഡ് സമയമാണ് അടിത്തട്ടിലൂടെ മെട്രോ കടന്നു പോകാനുള്ള സമയം. പ്രതിദിനം 700,000 യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് പ്രധാനമന്ത്രി അണ്ടർ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. കൊൽക്കത്തയിലെ ഇരട്ട നഗരങ്ങളായ ഹൗറയെയും സാൾട്ട് ലേക്കിനെയും ബന്ധിപ്പിക്കുന്ന പാത നഗരഗതാഗതം കൂടുതൽ സുഗമമാക്കും. ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ എന്നറിയപ്പെടുന്ന 16.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയുടെ 10.8 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെയാണ്. 6 സ്റ്റേഷനുകളിൽ 3 ഭൂമിക്കടിയിലാണ്. 2009 നിർമ്മാണം ആരംഭിച്ചത്. 2017 അണ്ടർ വാട്ടർ ടണൽ നിർമ്മാണം ആരംഭിച്ചു. കൊൽക്കത്ത മെട്രോ റെയിൽ കോർപ്പറേഷനാണ് നിർമ്മാതാക്കൾ. പുഴയുടെ ജലനിരപ്പിൽ നിന്ന് 33 മീറ്റർ താഴ്ചയിലാണ് തുരങ്കം. അടിത്തട്ടിൽ നിന്ന് 13 മീറ്റർ താഴെയാണ് പാത കടന്നു പോകുന്നത്. കൊൽക്കത്തയെയും ഹൗറയെയും ബന്ധിപ്പിക്കുന്ന ഈസ്റ്റ് വെസ്റ്റ് ഹൗറ മെട്രോയുടെ കുറച്ച് ഭാഗങ്ങളൊഴികെ മുഴുവൻ പൂർത്തിയായിട്ടുണ്ട്. അപകടമുണ്ടായാൽ യാത്രക്കാരെ രക്ഷപ്പെടുത്തുന്നതിനായി തുരങ്കത്തിനുള്ളിൽ പ്രത്യേക നടപ്പാതകളും പൂർത്തിയായിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ട്രെയിൻ സർവീസ് പിന്നീട് ആരംഭിക്കൂ. 15,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിട്ടു. ശബരി കെ റൈസ് വിപണിയിലേക്ക് വിതരണം 12 മുതൽ. സപ്ലൈകോ വഴി സബ്സിഡിയായി നൽകിയിരുന്ന 10 കിലോഗ്രാം അരിയിൽ 5 കിലോഗ്രാം ശബരി കെ റൈസ് എന്ന ബ്രാൻഡിൽ വിപണിയിലെത്തും. ജയ അരി കിലോഗ്രാമിന് 29 രൂപ നിരക്കിലും കുറുവ മട്ട ഇനങ്ങളിലെ അരി 30 രൂപ നിരക്കിലും റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകും. ഏറെ നാളായി സപ്ലൈകോ വഴി സബ്സിഡി അരി വിതരണം നിലച്ചിരുന്നു. ഇത് പുനരാരംഭിക്കുന്നതിനായി ഈ ടെൻഡർ ക്ഷണിച്ചതോടെ റെയ്ഡ്കോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വഴി എത്തിക്കുന്ന അരിയാണ് കെ റൈസ് ബ്രാൻഡിലെത്തുന്നത്. കെ റൈസ് അരിയുടെ വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം 12 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. തിരുവനന്തപുരത്ത് ജയ അരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ട അരിയും പാലക്കാട് കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാകും വിതരണത്തിനെത്തുക. ബാക്കി 5 കിലോഗ്രാം സബ്സിഡി അരി പിന്നീട് വാങ്ങാൻ കാർഡ് ഉടമകൾക്ക് സൗകര്യമുണ്ടാകും. 1 മാസത്തേക്ക് മാത്രമായി കെ റൈസ് പ്രത്യേക സഞ്ചിയിൽ നൽകും. സഞ്ചിക്ക് ചിലവാകുന്ന 10 മുതൽ 13 വരെ രൂപ സപ്ലൈകോയുടെ പരസ്യ ഇനത്തിൽ നിന്ന് കണ്ടെത്തും. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിയുടെ വിതരണത്തെ നേരിടാനാണോ കെ റൈസ് എന്ന ചോദ്യത്തിന് FCIയിൽ നിന്ന് 18.59 രൂപയ്ക്ക് ലഭിക്കുന്ന റേഷൻ അരിയാണ് 10.41 രൂപ വരെ വില കൂട്ടി ഭാരത് അരി എന്ന പേരിൽ കേന്ദ്ര ഏജൻസികൾ വിൽപ്പന നടത്തുന്നതെന്ന് മന്ത്രി അനിൽ പ്രതികരിച്ചു. ബാങ്കിൽ നിന്ന് ഏത് കാർഡെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സെപ്റ്റംബർ മുതൽ പുതിയ കാർഡ് എടുക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം ബാങ്കുകൾ നൽകണമെന്ന് RBI. ബാങ്കിൽ നിന്ന് വീസ കാർഡ് വേണോ റൂപേ കാർഡ് വേണോ അതോ മാസ്റ്റർ കാർഡ് വേണോ എന്ന് സെപ്റ്റംബർ 6 മുതൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. കാർഡ് പുതുക്കുമ്പോൾ ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്കിലേക്ക് മാറാനും കഴിയും. വീസ, മാസ്റ്റർ കോഡ്, റൂപേ, അമേരിക്കൻ എക്സ്പ്രസ്, ഡൈനേഴ്സ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ എന്നിങ്ങനെ 5 കാർഡ് ശൃംഖലകളാണ് ഇന്ത്യയിലുള്ളത്. ഇവയുമായി കരാറിലേർപ്പെട്ടാണ് ബാങ്കുകൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ നൽകുന്നത്. എന്നാൽ ഇതുവരെ നമുക്കിഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടായിരുന്നില്ല. ബാങ്കാണ് ഇക്കാര്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ സെപ്റ്റംബർ മുതൽ പുതിയ കാർഡ് എടുക്കുന്നവർക്ക് ബാങ്കുകൾ ഒന്നിലേറെ ഓപ്ഷനുകൾ നൽകണമെന്നാണ് റിസർവ് ബാങ്ക് ഉത്തരവ്. നിലവിലുള്ള കാർഡുകൾ ഓരോ തവണ പുതുക്കുമ്പോഴും കാർഡ് നെറ്റ്വർക്ക് മാറ്റാൻ കഴിയും. ചില കാർഡ് നെറ്റ്വർക്കുകളുമായി പങ്കാളിത്തത്തിലേർപ്പെടുന്ന ബാങ്കുകൾക്ക് മറ്റ് നെറ്റ്വർക്കുകളുമായി ചേർന്ന് കാർഡ് ഇറക്കുന്നതിന് കരാർ തടസ്സമാകാറുണ്ട്. ഒന്നിലധികം കാർഡ് നെറ്റ്വർക്കുകൾ ഉപയോക്താക്കൾക്ക് ബാങ്കുകൾ നൽകേണ്ടി വരും. 10 ലക്ഷത്തിൽ താഴെ മാത്രം കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ബാങ്കുകൾക്ക് RBI ഉത്തരവ് ബാധകമല്ല. ശുഭദിനം. നന്ദി.